Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിക്കുന്ന 2018 ആഗോള യുവജന ദിന സന്ദേശം പ്രഥമ ഭാഗത്തിന്റെ ചിന്താമലരുകളാണ് ഇന്ന്.
മറിയമേ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു.
രണ്ടായിരത്തി 2018 ആഗോള സഭ ആചരിക്കുന്ന യുവജന ദിനം തെക്കേ അമേരിക്കയിലെ പനാമയിൽ 2019 ജനുവരിയിൽ സംഗമിക്കാൻ പോകുന്ന ലോക യുവജനോത്സവത്തിന് ഒരുക്കമാണെന്ന് പറയാം. യുവജനങ്ങളുടെ ഈ തീർത്ഥാടനത്തിനിടെ സഭയിലെ മെത്രാന്മാരുടെ സിനഡ് സമ്മേളനം 2018 ഒക്ടോബറിൽ നടക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യുവജനങ്ങളുടെ വിശ്വാസവും അവരുടെ ജീവിത തിരഞ്ഞെടുപ്പുകളും, യങ് പീപ്പിൾ ദ ഫെയ്ത്ത് ആൻഡ് ദയർ വൊക്കേഷണൽ ഡിസേൺമെന്റ് എന്നതാണ് സിനഡിന്റെ പ്രതിപാദ്യ വിഷയം. ഇത് ഏറെ സന്തോഷമുള്ളതും ഫലപ്രദവുമായ ഒരു സന്ധിചേരലും യാദൃശ്ചികതയുമാണ്. കാരണം നിങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള ആഗ്രഹത്തോടെയാണ് സഭയുടെ സൂക്ഷ്മദൃഷ്ടിയും പ്രാർത്ഥനയും ധ്യാനവും ഇത്തവണ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ദൈവത്തിനെന്ന പോലെ സഭയ്ക്കും ലോകത്തിനും ഏറെ വിലപ്പെട്ടവരാണ്.
രക്ഷകനായ യേശുവിന്റെ അമ്മയാകാൻ ഭാഗ്യമുണ്ടായ നസറത്തിലെ മറിയത്തെ ദൈവം നമ്മുടെ ജീവിത പ്രയാണത്തിൽ സഹയാത്രികയും മധ്യസ്ഥയും മാതൃകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നതും നൽകിയിരിക്കുന്നതും ഏവർക്കും അറിവുള്ള വസ്തുതയാണ്. ആസന്നമാകുന്ന രണ്ട് വലിയ ചരിത്ര സംഭവങ്ങളിലൂടെ, മെത്രാന്മാരുടെ സിനഡ് സമ്മേളനത്തിലൂടെയും പനാമയിലെ ലോക യുവജന സംഗമത്തിലൂടെയും കന്നികാനാഥ നമ്മുടെ കൂടെ ചരിക്കും. ശക്തനായവൻ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ മാഗ്നിഫിക്കാത്തിലെ വാക്കുകളാണ് 2017 യുവജനദിനത്തിലൂടെ നമ്മെ നയിച്ചതെങ്കിൽ, ഈ വർഷം 2018 നാം അമ്മയോട് ചേർന്ന് ദൈവികമായ ആത്മധൈര്യം ഉൾക്കൊള്ളുന്നത് മറ്റൊരു വചനത്തിലൂടെയാണ്. മറിയമേ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിലെ ഗ്രാമീണ കന്യകയായ മറിയത്തോട് അരുൾ ചെയ്ത ആദ്യ വാക്കുകളാണിത്.
ദൈവദൂതന്റെ പ്രത്യക്ഷപ്പെടലും തന്റെ മുന്നിൽ ദൂതൻ ഒരു നിമിഷത്തിൽ ചടുതിയിൽ അവതരിപ്പിച്ച കൃപ നിറഞ്ഞവളെ, സ്ത്രീകളിൽ ധന്യേ, ദൈവം നിന്നോടുകൂടെ. ഈ നിഗൂഢമായ വാക്കുകളും ദൈവിക പദ്ധതിയുടെ അപാരതയും തനിക്ക് ഇന്നുവരേക്കും അറിവില്ലായിരുന്ന ദൈവത്തിന്റെ പ്രത്യേക വിളിയും തന്റെ വ്യക്തിത്വത്തിന്റെയും ദൈവിക തിരഞ്ഞെടുപ്പിന്റെയും അന്യൂനതയും മറിയത്തെ അമ്പരപ്പിച്ചു കാണും. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന ദൈവവിളി ശ്രവിച്ചവരെ പോലെയുള്ള തന്റെ ചെറുമയും വിനീതഭാവവുമാണ് ആദ്യ വെളിപ്പാടിൽ മറിയം അറിയിക്കുന്നത്. അവളുടെ ഹൃദയാന്തരാളത്തിന്റെ ആഴങ്ങളറിഞ്ഞ ദൈവദൂതൻ പറഞ്ഞത് മറിയമേ ഭയപ്പെടണ്ട എന്നാണ്. ദൈവം നമ്മുടെ ഉള്ളും ഉള്ളവും അറിയുന്നു. നാം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും അവിടുന്ന് അറിയുന്നു. ഈ ലോകത്ത് നാം പ്രത്യേകിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്, നാം ആരായിരിക്കും, ഇതെല്ലാം വ്യക്തമാക്കുന്ന ജീവിതത്തിന്റെ അടിസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട അവസരത്തിൽ ഭാവിയുടെ തിരഞ്ഞെടുപ്പിനെയും ജീവിതാവസ്ഥയെയും ദൈവവിളിയെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഞെട്ടലാണിത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നാം തത്രപ്പെടുകയും വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയരാക്കപ്പെടുകയും ചെയ്യുന്നത്.
ഇന്ന് യുവജനങ്ങളുടെ ഭീതി എന്താണ്? നിങ്ങളെ ഏറെ ആഴമായി അലട്ടുന്നതെന്താണ്? നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നതായിരിക്കാം മനസ്സിന്റെ അടിത്തട്ടിലെ വലിയ ഭയം. നിങ്ങൾക്ക് സാധിക്കുന്നതിലും വലുതും സാങ്കല്പികവും കൃത്രിമവുമായ കാര്യങ്ങൾ മനസ്സിലേറ്റ് ജീവിക്കുന്നതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങളായിരിക്കുന്നതിലും വ്യത്യസ്തരാകാൻ നിർബന്ധിതരാകുകയാണ്. അങ്ങനെയുള്ളവർ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥ രൂപം മാറ്റിവെച്ചിട്ട് ഒരു ഫോട്ടോഷോപ്പ് ചിത്രത്തിൻ്റെ ഭംഗിയണിയാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുന്നു. അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ അതുവഴി ജീവിതത്തിൽ നിങ്ങൾ ഒരു മുഖംമൂടിയുടെ പിന്നിലെ വ്യക്തിയായി മാറുന്നു, അല്ലെങ്കിൽ ഒരു പൊയ്മുഖമായി ജീവിക്കേണ്ടി വരുന്നു, പൊയ്മുഖമായി മാറുന്നു. ഒത്തിരി പേരുടെ ഇഷ്ടം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതികതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തിരി പേരുടെ ഏറ്റവും അധികം ലൈക്സ് നേടിയെടുക്കാനുള്ള വ്യഗ്രതയാണ് ഇന്നത്തെ യുവജനങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യം. ഒപ്പം ജീവിതത്തിൻ്റെ അപര്യാപ്തതയിൽ നിന്നും വളരുന്ന അനിശ്ചിതത്വത്തിൻ്റെ ചുറ്റുപാടുകൾ ബഹുമുഖങ്ങളായ ഭീതി അവരിൽ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. ചിലർ വൈകാരിക സുരക്ഷിതത്വമില്ലാതെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നു. പിന്നെയും ധാരാളം പേർ ജോലിയില്ലാതെ വിഷമിക്കുന്നു. തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുതകുന്നൊരു തൊഴിൽ സ്ഥിരതയില്ലല്ലോ എന്ന വേദനയും മനസ്സിൽ പേറി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ യുവജനങ്ങൾ, അവർ വിശ്വാസികളോ അവിശ്വാസികളോ ആരായിരുന്നാലും, വലിയൊരു ഭാഗം പേരും ഭീതിയിലാണ് അനുദിനം കഴിഞ്ഞുകൂടുന്നത്. അതുപോലെ ഇനി വിശ്വാസമുള്ളവരെപ്പറ്റി പറഞ്ഞാൽ, ഒരു ദൈവവിളി തിരഞ്ഞെടുത്തിട്ടുള്ളവർ പോലും ഈ ഭീതിയിൽ നിന്നും അകന്നല്ല ജീവിക്കുന്നത് എന്നോർക്കണം. ദൈവം ആവശ്യപ്പെടുന്നത് അസാധ്യമായ കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അല്ലെങ്കിൽ ദൈവം വിളിച്ച വഴി എനിക്ക് സന്തോഷം തരുന്നില്ലെന്നും കരുതാം. പിന്നെ ദൈവം എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് അത്ര എളുപ്പമുള്ളതല്ലെന്നും എപ്പോഴും തോന്നാം.
ദൈവം വിളിച്ച വഴി തിരഞ്ഞെടുത്താൽ അത് ജീവിക്കാനാകുമെന്ന് ആരുറപ്പു തരും? ഞാൻ നിരാശനാകേണ്ടി വരുമോ, ഉള്ള ഉണർവ് നഷ്ടപ്പെടുമോ, അവസാനം വരെ പിടിച്ചു നിൽക്കാനാകുമോ എന്നിങ്ങനെയുള്ള സംശയവും ഭീതിയും മനസ്സിൽ തിങ്ങുമ്പോൾ വിവേകപൂർണമായ വിവേചനമാണ് ഏക പരിഹാര മാർഗം. അത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും കെട്ടുപിണഞ്ഞ അവസ്ഥ ഇല്ലാതാക്കി ക്രമപ്പെടുത്താം. നീതിയോടും വിവേകത്തോടും കൂടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. ഭയം മാറ്റിയെടുക്കുന്ന ഈ പ്രക്രിയയുടെ ആദ്യപടിയിൽ നാം അവയെ മനസ്സിലാക്കുന്നു. അതുവഴി കാര്യമറിയാത്തതും മുഖമില്ലാത്തതുമായ പ്രേതങ്ങളെയും പേക്കോലങ്ങളെയും പോലെ നാം വ്യഗ്രതപ്പെടേണ്ടി വരില്ല. അതിനാൽ ജീവിതത്തിന്റെ ഭയപ്പാടുകളെ നാം തിരിച്ചറിയണം, അവയെ പേരെടുത്തു പറയാനാകണം.
യുവജനങ്ങൾ സ്വയം ചോദിക്കണം, എന്താണ് എന്നെ വിഷമിപ്പിക്കുന്നത്? ഇപ്പോൾ എന്റെ ജീവിതത്തിൽ എന്താണ് എന്നെ കൃത്യമായും അലട്ടുന്നത്? ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്നും എന്നെ എന്താണ് തടസ്സപ്പെടുത്തുന്നത്? ജീവിത ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ധൈര്യം എനിക്കില്ലാതെ പോകുന്നുണ്ടോ? എന്താണ് ഈ ധൈര്യമില്ലായ്മയ്ക്ക് കാരണം? ജീവിതത്തിലുണ്ടാകുന്ന ഭീതിയെ സത്യസന്ധമായി നേരിടാൻ മടിക്കരുത്. സത്യസന്ധമായും ന്യായമായും അവയെ മനസ്സിലാക്കി നാം നേരിടണം. പിന്നെ മനുഷ്യജീവിതത്തിലെ ഭീതിയെയും അവയുടെ കാരണങ്ങളെയും അവഗണിക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ശ്രവിക്കാം.
അബ്രാഹത്തിന് ഭീതിയുണ്ടായിരുന്നു, അതുപോലെ യാക്കോബിനും മോശയ്ക്കും ഭീതിയുണ്ടായിരുന്നു. എന്തിന്? പത്രോസ് ഭീരുവായിരുന്നില്ലേ? ശിഷ്യന്മാർ ഭയവിഹുലരായിരുന്ന എത്രയോ അവസരങ്ങൾ. യേശു പോലും തന്റെ ജീവിതത്തിൽ താരതമ്യപ്പെടുത്താനാവാത്തതും അപാരവുമായ ഭീതിയും വ്യഥകളും അനുഭവിച്ചതായി നമുക്ക് കാണാം.
എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? തന്റെ ശിഷ്യന്മാരെ ഇപ്രകാരം ഉപദേശിച്ചുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമാകുന്നത് സംശയമല്ല, ഭീതിയാണെന്ന് ഈശോ നിങ്ങളെയും എന്നെയും പഠിപ്പിക്കുന്നുണ്ട്. ഭീതി എന്തെന്നറിയാനും അതിനെ മാനിക്കാനും ജീവിത വഴികളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ശാന്തമായി അഭിമുഖീകരിക്കാനും വിവേചനം നമ്മെ സഹായിക്കും. പ്രയാസങ്ങളിൽ ക്രൈസ്തവർ ഒരിക്കലും ഭയപ്പെടുകയോ ഭയത്തിൽ മുങ്ങിപ്പോകുകയോ അരുത്. മറിച്ച് ദൈവത്തിലും നമ്മിൽ തന്നെയും വിശ്വാസമർപ്പിക്കാനുള്ള അവസരമായി ഭീതിയെയും ഭീതിയുടെ സംഭവങ്ങളെയും നാം കാണണം.
ഇന്നിന്റെ ജീവിത പരിസരങ്ങളും അവസ്ഥകളും അമ്പരപ്പിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമാണെങ്കിലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ അസ്തിത്വത്തിൽ നന്മകളിലുള്ള വിശ്വാസത്തിലൂടെ അവിടുന്ന് നമ്മെ നയിക്കും എന്നത് നമുക്കുണ്ടാകേണ്ട അടിസ്ഥാന ബോധ്യമാണ്. എന്നിട്ടും ഭീതിയിൽ നങ്കൂരമടച്ചിരിക്കുകയാണെങ്കിൽ നാം സ്വാർത്ഥരും അടഞ്ഞ മനസ്ഥിതിക്കാരും എന്തിനേയും ആരെയും എതിർക്കുന്ന സങ്കുചിത മനസ്കരുമായി മാറും. നാം പ്രവർത്തനബദ്ധരാകണം, നമ്മിൽ തന്നെ ഒതുങ്ങിപ്പോകരുത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിവിധ തലങ്ങളിൽ 365 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള പ്രയോഗമാണ് ഭയപ്പെടരുത്. ഈ വചനം നമ്മോട് പറയുന്നത് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദിനം തോറും മുന്നോട്ടു പോകാനാണ്.
ഓരോരുത്തരും തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് അവബോധമുള്ളവരാണെങ്കിൽ ജീവിതത്തിൽ വിവേചനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കും. ഒരാൾക്ക് ആദ്യം തന്നെ വെളിപ്പെട്ട് കിട്ടുന്നതല്ല ജീവിത ദൗത്യം, അത് സാവധാനം തെളിഞ്ഞു വരുന്നതാണ്, രൂപപ്പെടുന്നതാണ്. അതിനാൽ ജീവിത തെരഞ്ഞെടുപ്പിനെ വ്യക്തിയുടെ ഉൾക്കാഴ്ചയിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്നൊരു കാര്യമായി കാണരുത്. മറിച്ച് നമ്മുടെ ആന്തരികത കൂടുതൽ മനസ്സിലാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു സന്തുലിതാവസ്ഥ പ്രാപിക്കുന്നതാണ് ജീവിത ദൗത്യം. അങ്ങനെ ഒരു വ്യക്തി കൂടുതൽ ശക്തിയാർജിക്കുമെങ്കിലും അവന്റെ അല്ലെങ്കിൽ അവളുടെ കാഴ്ചപ്പാടുകളുടെയും സാധ്യതകളുടെയും പരിമിതികളിൽ ഒതുങ്ങി നിന്നിട്ട് വേണം എപ്പോഴും ജീവിക്കാൻ എന്ന കാര്യം മറന്നുപോകരുത്.
ജീവിത ദൗത്യം ദൈവം തരുന്നതാണ്. അങ്ങനെയാണത് ദൈവവിളിയാകുന്നത്. ഈ കാഴ്ചപ്പാടിൽ ദൗത്യം അടിസ്ഥാനപരമായി വിളിച്ച ദൈവത്തോടുള്ള തുറവും സമർപ്പണവുമാണ്. അതിനാൽ നമ്മുടെ മനസ്സാക്ഷിയിൽ പ്രതിധ്വനിക്കുന്ന ദൈവിക സ്വരം ശ്രവിക്കുന്നതിന് പ്രാർത്ഥനാപൂർണമായ നിശബ്ദത വ്യക്തിജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. മറിയത്തിന്റെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെയും ഹൃദയ കവാടങ്ങളിൽ ദൈവം മുട്ടിവിളിക്കുന്നുണ്ട്. അവിടുന്നുമായി ഒരു വ്യക്തിബന്ധം പ്രാർത്ഥനയിലൂടെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തിരുവെഴുത്തുകളിലൂടെ നമ്മോട് സംസാരിക്കാനും അനുരഞ്ജനത്തിന്റെ കൂതാശയിലൂടെ അവിടുത്തെ കാരുണ്യം പങ്കുവയ്ക്കാനും പരിശുദ്ധ കുർബാനയിൽ ഒന്നായിരിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്.
ഇനി മറ്റു സഹോദരങ്ങളുമായി സംവദിക്കുന്നത്, അതായത് വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ പരിചയസമ്പന്നരുമായി സംവദിക്കുന്നത്, വിവിധ സാധ്യതകൾ വിവേകപൂർവം ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് നമ്മെ സഹായിക്കും. യുവാവായ സാമുവേൽ ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ ആദ്യം അത് തിരിച്ചറിഞ്ഞില്ല. തന്നെ വിളിച്ചത് ആരാണെന്നറിയാൻ 3 തവണ പുരോഹിതനായ ഏലിയായുടെ പക്കൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് തന്നെ വിളിച്ചത് പ്രവാചകനല്ല, ദൈവമാണ്, കർത്താവാണെന്ന്. അങ്ങനെ ഏലിയ പ്രവാചകൻ സാമുവേലിനെ പറഞ്ഞയച്ചു, അവിടുന്ന് ഇനിയും വിളിക്കുകയാണെങ്കിൽ പറയുക, കർത്താവേ അരുൾ ചെയ്താലും ഇത് അങ്ങേ ദാസൻ ശ്രവിക്കുന്നു എന്നാണ് പ്രവാചകൻ സാമുവേലിനെ ഉപദേശിച്ച് അയച്ചത്.
നിങ്ങളുടെ സംശയങ്ങളിൽ എപ്പോഴും സഭയെ ആശ്രയിക്കാമെന്ന് അറിഞ്ഞിരിക്കുക. ധാരാളം യുവാക്കളായ നല്ല വൈദികരും സന്യാസിനി സന്യാസിനിമാരും അൽമയരും സഭയിലുണ്ടെന്നറിയുക. വിശ്വാസത്തിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളെപ്പോലെ പിന്തുണയ്ക്കാൻ കെൽപ്പുള്ളവരാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അറിവിന്റെ വെളിച്ചം നേടാനും നിങ്ങളുടെ ജീവിത ദൗത്യങ്ങളെ തെളിയിച്ച് പ്രകാശിപ്പിക്കാനും അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ അപരൻ നമ്മുടെ ആത്മീയ നിയന്താവായിരിക്കുക മാത്രമല്ല, ദൈവം നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള അനന്തമായ നന്മകളെക്കുറിച്ച് നമ്മിൽ അവർ അവബോധം വളർത്തുകയും ചെയ്യുന്നു. വളരാനും ചിന്തിക്കാനും ആത്മീയതയുടെ പുതിയ ചക്രവാളങ്ങളിലേക്ക് പ്രത്യാശയോടെ തിരിയാനും ഉതകുന്ന ഇടങ്ങൾ നമ്മുടെ നഗരങ്ങളിലും സമൂഹങ്ങളിലും സൃഷ്ടിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായി കൂട്ടുചേരാനും സൗഹൃദ വലയം സൃഷ്ടിക്കാനും ഒരുമിച്ച് നടക്കാനും ചിന്തിക്കാനുമുള്ള ഉന്മേഷം വളർത്തിയെടുക്കണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മറ്റുള്ളവരോട് തുറവുള്ളവനായിരിക്കണം. കൂടാതെ ഉള്ളത് പങ്കുവയ്ക്കുകയും സാഹോദര്യത്തിന്റെ തലങ്ങൾ അവരുമായി സൃഷ്ടിക്കുകയും വേണം.
ഇന്ന് യുവജനങ്ങൾക്ക് പുറം ലോകവുമായ ഒരു കമ്പ്യൂട്ടറിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും ജാലകത്തിലൂടെ മാത്രം ഒരു ബന്ധമുണ്ടായാൽ പോരാ? അങ്ങനെയെങ്കിൽ ജീവിതം നവസാങ്കേതികതയുടെ ഒരു ചെറുമുറിയുടെ ഇരുട്ടിൽ കെട്ടുപോകാനിടയില്ലേ? ജീവിതത്തിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നിടാം, നമ്മുടെ സഹോദരങ്ങൾക്കായി തുറന്നിടാം. അനുദിന ജീവിതത്തിൽ, ജീവിത ചുറ്റുപാടുകളിൽ നല്ല വ്യക്തിബന്ധങ്ങൾ കൊണ്ട് മറ്റുള്ളവരുമായി യഥാർത്ഥവും സത്യസന്ധവുമായ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടും നിങ്ങളുടെ സമയവും ചുറ്റുപാടുകളും നന്മയാൽ നിറയട്ടെ, നന്മയിൽ വളരട്ടെ.
സുവിശേഷം. സുവിശേഷമാകാൻ വിളിച്ച നാഥൻ സുവിശേഷമേകാൻ അയച്ചു നമ്മെ
സുവിശേഷമാകാൻ വിളിച്ച നാഥൻ സുവിശേഷമേകാൻ അയച്ചു നമ്മെ
പാവനാത്മശക്തിയാൽ പാരിതിൽ വിമുക്തരായി
യേശുവിനെ സ്വന്തമാക്കുവിൻ യേശുവിനെ ദൃശ്യനാക്കുവിൻ
ഈ ഗാനം ആലപിച്ചത് ജീസസ് യൂത്ത് ആൽമായ പ്രസ്ഥാനത്തിന്റെ റെക്സ് ബാൻഡിനോടൊപ്പം റിജു ജോസഫും സംഘവുമാണ്. രചന ഫാദർ തദേവുസ് അരവിന്ദത്ത്, സംഗീതം ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ സിയമായി. പിന്നെ ഈ പരിപാടിയിലെ സംഗീത ശകലങ്ങൾ സ്റ്റീഫൻ ദേവസിയുടേതുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് 2018 ആണ്ടിലേക്ക് പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച ആഗോള യുവജനദിന സന്ദേശം ആദ്യ ഭാഗത്തെ ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലുമാണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.